आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। ഇൻ ദാറ്റ് കേസ് പ്ലീസ് റെഫർ ടു ആ മെയിൻ വീഡിയോ।
സംഭാവന സംബന്ധിച്ച കോൺഗ്രസിന്റെ പരസ്യം നിർത്തി ഇലക്ടറൽ ബോണ്ടുകൾ ഭാഗം 16। ഹലോ, ഞാൻ രവീഷകുമാർ, ഇലക്ടറൽ ഡൊണേഷൻ ബോണ്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു। ഈ ബോണ്ടുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനകം പത്രങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി, ഇപ്പോൾ പരസ്യമായി പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ പോലും പത്രങ്ങൾ നിരസിക്കുന്നു। ഒരു പ്രമുഖ പത്രവും ഈ സത്യം പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഈ പരസ്യത്തിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്। അപ്പോൾ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പരസ്യങ്ങൾ ഇപ്പോൾ സെൻസർ ചെയ്യപ്പെടുകയാണോ? കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റിന്റെ പ്രസ്താവന ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് ലഭിച്ച സംഭാവനകൾ പേപ്പറിൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ പരസ്യം. ഞങ്ങളുടെ പേര് ചുവടെ ഉൾപ്പെടുത്തുകയും എല്ലാ വിശദാംശങ്ങളും നൽകുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പരസ്യം നിരസിച്ചു. ഞങ്ങൾ പണം നൽകാൻ തയ്യാറാണെങ്കിലും അവർ ഭയന്ന് അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും ഭയത്തിന്റെയും ഭീകരതയുടെയും അന്തരീക്ഷം? ഇതാണ് ചോദ്യം. ചില ചെറിയ പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും വലിയ പത്രങ്ങൾ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ മോദിജിയെ നായകനായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കം മാത്രം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സംഭവിച്ച അഴിമതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കട്ടെ. പ്രതിപക്ഷത്തിന്റെ പരസ്യം പ്രസിദ്ധീകരിക്കാത്തപ്പോൾ സർക്കാരിനെതിരായ വാർത്തകൾ എങ്ങനെ പ്രസിദ്ധീകരിക്കും? പുതിയ ഇന്ത്യയെക്കുറിച്ച് ഹിന്ദി പത്രാധിപർ നീണ്ട ലേഖനങ്ങൾ എഴുതുന്നു, പ്രതിപക്ഷത്തെ ഉപയോഗശൂന്യവും ദുർബലവും എന്ന് വിളിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് സംഭാവന ബോണ്ടുകളുടെ കുംഭകോണത്തെക്കുറിച്ച് പറയുമ്പോൾ റിപ്പോർട്ടുകൾ മുതൽ എഡിറ്റോറിയലുകൾ വരെ എഴുതാൻ അവർ പെട്ടെന്ന് മറന്നു. ആദായനികുതി വകുപ്പും ഇഡിയും റെയ്ഡ് നടത്തുന്ന അതേ കമ്പനി തന്നെ BJP കോടിക്കണക്കിന് രൂപ സംഭാവന നൽകുന്ന അഴിമതിക്കെതിരെ എന്തു പോരാട്ടമാണ് ഇതെന്ന് ആരെങ്കിലും ചോദിക്കണം. ഇഡി അന്വേഷണത്തിൽ കൊൽക്കത്തയിലെ കെവൻഡർ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനികൾ 2020 BJP 320 കോടി രൂപ സംഭാവന നൽകി. ഈ കമ്പനി മൊത്തം 616 കോടി സംഭാവന നൽകി. ഇഡി റെയ്ഡിന് കീഴിലുള്ള കമ്പനിയിൽ നിന്ന് BJP സംഭാവന സ്വീകരിക്കണോ? ഇഡി ഇടപെടൽ ഹവാല ബിസിനസ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിർദ്ദേശിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് BJP അത്തരമൊരു കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നത്? മാത്രമല്ല, കമ്പനികൾ ലാഭമുണ്ടാക്കാത്ത സമയത്തും സംഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെയാണെങ്കിൽ അത് വളരെ നാമമാത്രമാണ്. എന്നിട്ടും അവർ 100 മുതൽ 200 വരെ കോടി സംഭാവന ചെയ്യുന്നു. 2019 മുതൽ 2020 വരെയിൽ കെവൻഡർ ഗ്രൂപ്പ് 12 ലക്ഷം ലാഭമുണ്ടാക്കുകയും 195 കോടി സംഭാവന നൽകുകയും ചെയ്തു. 195 കോടിയിൽ 144 കോടി BJP മാത്രം നൽകിയത് 12 ലക്ഷം മാത്രമായിരുന്നു. ഈ കമ്പനികൾ ഇത്രയധികം പണം ബോണ്ടുകളിൽ നിക്ഷേപിച്ചത് നികുതി ലാഭിക്കാനാണോ? അങ്ങനെ തോന്നുന്നില്ല. അടുത്ത വർഷം 2020 5.18 കോടി ലാഭമുണ്ടായി. കമ്പനി 175.5 കോടി സംഭാവന നൽകി. ഈ കമ്പനിയിലെ ജീവനക്കാർ തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചില്ലെങ്കിലും കമ്പനി 600 കോടി സംഭാവന നൽകി എന്നറിയുമ്പോൾ അവർ സന്തോഷത്തോടെ വീട്ടിൽ മോദി മോദി ജപിച്ചിരിക്കണം. പക്ഷേ 12 ലക്ഷം, ചിലപ്പോൾ 5 കോടി ലാഭമുള്ള ഒരു കമ്പനി അടുത്ത വർഷം 200 കോടിയോളം സംഭാവന നൽകുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാനാകുമോ? BJP ഇത്രയും പണം കൊടുക്കുന്ന ഈ ദേശീയത തുച്ഛമായ ലാഭമുള്ള കമ്പനികളിൽ എവിടെ നിന്ന് വരുന്നു? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കളിയോ കൈക്കൂലിയോ ബിസിനസ്സോ ഉൾപ്പെട്ടിട്ടില്ലേ? റെയ്ഡിന് ശേഷം ലഭിച്ച സംഭാവനകൾ സൂചിപ്പിക്കുന്നത് മോദി സർക്കാരിന്റെ ഏജൻസികൾ നന്നായി ചെയ്തു, ഞങ്ങളെ റെയ്ഡിന് യോഗ്യരാണെന്ന് കരുതി ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ കുറച്ച് പണം സംഭാവന ചെയ്യാം എന്ന് കരുതി കമ്പനികളിൽ സന്തോഷത്തിന്റെ തിരമാല ആഞ്ഞടിച്ചിരിക്കണം. തനിക്കായി ഒന്നും സൂക്ഷിക്കാതെ, രാജ്യത്തിനു വേണ്ടി എല്ലാം നൽകാതെ, പുതിയ ഇന്ത്യയുടെ പൗരന്മാരായി സ്വയം കരുതുന്ന കോർപ്പറേറ്റ് ജീവനക്കാരിൽ മാത്രമേ അത്തരം ദേശസ്നേഹം കാണാനാകൂ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. അതായത്, ED ടീം വന്നാൽ, നിങ്ങളുടെ അക്കൗണ്ട് പിടിച്ചെടുത്താൽ, നിങ്ങളെ ജയിലിലടച്ചാൽ, നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ, നിങ്ങൾ പോയി BJP സംഭാവന നൽകൂ, വാങ്ങൂ 100 മുതൽ 200 വരെ കോടി രൂപയുടെ ബോണ്ടുകൾ. നിങ്ങൾ സുന്ദരിയായതിനാൽ നിങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു ദേശീയവാദിയായിരിക്കണം. പോട്ടെ, ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയും BJP സംഭാവന നൽകിയിട്ടുണ്ട്. സംസ്കരിച്ച ഭക്ഷണത്തിന്റെയും മാംസത്തതിന്റെയും കയറ്റുമതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് അല്ലാന ഗ്രൂപ്പ്. ബീഫ് കയറ്റുമതി ചെയ്യുന്ന രണ്ട് പ്രധാന കമ്പനികൾ രാജ്യത്തുണ്ടെന്ന് ക്വിൻഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവ രണ്ടും അല്ലാന ഗ്രൂപ്പിൻ്റെതാണ്. ഒന്നിൻ്റെ പേര് അല്ലാന പ്രൈവറ്റ് ലിമിറ്റഡ്, മറ്റൊന്ന് ഫ്രിഗോറിഫിക്കോ അല്ലാന. 2019 ജനുവരിയിൽ ആദായനികുതി വകുപ്പ് ഈ സംഘത്തിൽ റെയ്ഡ് നടത്തി. രണ്ടു ദിവസങ്ങളിലായി 100 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. സംഘം 2,000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി റെയ്ഡ് കഴിഞ്ഞ് 3 ശേഷം ആദായ നികുതി വകുപ്പ് അറിയിച്ചു. അതേ വർഷം തന്നെ അല്ലാന ഗ്രൂപ്പിന്റെ 3 7 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. അവ ബിജെപിയും ശിവസേനയും പണമാക്കി മാറ്റി. ബിജെപിക്ക് 2 ശിവസേനയ്ക്ക് 5 ലഭിച്ചു. 2019 തിരഞ്ഞെടുപ്പ് വരെ ബിജെപിയും ശിവസേനയും സഖ്യകക്ഷികളായിരുന്നു. 2020 സഖ്യം തകർന്നതിനുശേഷവും സംഘം 1 രൂപയുടെ ബോണ്ടുകൾ വാങ്ങി ബിജെപിക്ക് നൽകി. ബീഫിന്റെ കാര്യത്തിൽ ബിജെപിയുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിലും ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ബിജെപി സംഭാവന സ്വീകരിക്കുമെന്നറിഞ്ഞത് അമ്പരപ്പിക്കുന്നതായിരുന്നു. അൻവർ ചൗഹാൻ ഹുസൈൻ ചൗഹാനാണ് ഈ കമ്പനികളുടെ ഡയറക്ടർ. 2,000 രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കമ്പനിയിൽ നിന്ന് ബിജെപി എന്തിന് സംഭാവന സ്വീകരിക്കണം? പിന്നെ അതിന്റെ ഏജൻസികൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അതിന് അവകാശപ്പെടാൻ കഴിയുക? എല്ലാ റിപ്പോർട്ടുകളും അവലോകനം ചെയ്യുമ്പോൾ കമ്പനികളെ ടാർഗറ്റ് ചെയ്യുകയും റെയ്ഡുകൾ നടത്തുകയും അതേ സ്ഥാപനങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നതായി തോന്നുന്നു. UPA സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖല ഇത്തരം വിവേചനം അനുഭവിച്ചത്. അന്ന് നയങ്ങളെ ഒരുപാട് വിമർശിച്ചു. ഇപ്പോൾ റെയ്ഡുകൾക്ക് ശേഷം ബോണസ് രൂപത്തിൽ കമ്പനികളിൽ ദേശീയത വളർത്തിയ സംഭാവനകൾ നൽകുന്നു. നവയുഗ കമ്പനിയിലെ ആളുകൾ ബോണ്ടുകൾ വാങ്ങുന്നതിലും അവ ബിജെപിക്ക് സംഭാവന ചെയ്യുന്നതിലും എത്രമാത്രം സന്തുഷ്ടരാണെന്ന് പങ്കിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞങ്ങൾക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ദ വയറിലെ സംഗീത് ബറുവ പിഷാരട്ടിയുടെ റിപ്പോർട്ട് ഹൈദരാബാദിലെ നവ്യുഗ് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സംഭാവന കഥ വെളിപ്പെടുത്തി. ഈ കമ്പനി 55 ബോണ്ടുകൾ വാങ്ങി. അവയെല്ലാം ബിജെപി എൻക്യാഷ് ചെയ്തു. 2018 ഒക്ടോബറിൽ 20 ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സംഘം ഈ കമ്പനിയിൽ റെയ്ഡ് നടത്തി. 6 കമ്പനി 30 ബോണ്ടുകൾ വാങ്ങി. എല്ലാം ബിജെപി എൻക്യാഷ് ചെയ്തു. നവ്യുഗ് ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയാണ് നവ്യുഗ് എഞ്ചിനീയറിംഗ് കമ്പനി. ഇതേ കമ്പനിയാണ് സിൽക്യാര തുരങ്കം നിർമ്മിച്ചത്. 41 തൊഴിലാളികൾ 16 തകർന്നു. മോദി സർക്കാരിന്റെ ചാർദാം പദ്ധതിയുടെ ഭാഗമാണ് സിൽക്യാര ടണൽ. 2020 ഋഷികേശ് കർണപ്രയാഗ് റെയിൽ ലിങ്ക് പദ്ധതിയുടെ ജോലിയും ഈ കമ്പനിക്ക് ലഭിച്ചു. 2019 ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ സർക്കാരിൽ നിന്ന് നവയുഗിന് ലഭിച്ച പോളവാരു അണക്കെട്ടിന്റെ കരാർ ജഗൻ റെഡ്ഡി സർക്കാർ റദ്ദാക്കി. ആ വർഷം ഒക്ടോബറിൽ നവയുഗിൽ നിന്ന് ബിജെപിക്ക് 15 രൂപ സംഭാവന ലഭിച്ചു. 2021 നവ്യുഗിന്റെ കമ്പനിക്ക് നൽകിയ കൃഷ്ണപട്ടണം തുറമുഖം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. അടുത്ത വർഷം 2022 ഒക്ടോബറിൽ നവയുഗ് 10 ബോണ്ടുകൾ വാങ്ങി. അത് വീണ്ടും ബിജെപിക്ക് നൽകി. ഈ സംഭാവനകൾക്ക് പിന്നിൽ ഒരു പ്രധാന കഥയുണ്ട്. ഈ പേരുകളെല്ലാം പരസ്യമായിട്ട് ദിവസങ്ങളായി. എന്നിട്ടും ഈ കമ്പനികളുടെ ബിസിനസ്സുകൾ പൂട്ടിയിട്ടില്ല. അപ്പോൾ ബോണ്ടുകൾ വാങ്ങിയവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാർ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട്? കരാർ നൽകിയതിനു ശേഷമോ റെയ്ഡുകൾ നടത്തിയതിനു ശേഷമോ സംഭാവന സ്വീകരിച്ചതായി പൊതുജനം മനസ്സിലാക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഹൈദരാബാദിലെ മേഗാ എഞ്ചിനീയറിംഗ് ബിജെപിക്ക് 600 സംഭാവന നൽകി. പല കമ്പനികളും അത്ര ലാഭം നേടുന്നില്ല. പിന്നെ എന്തിനാണ് ഒരു കമ്പനി ഒരു പാർട്ടിക്ക് ഇത്രയും പണം നൽകുന്നത്? ഇത് പ്രതിപക്ഷത്തിനും സംഭാവന നൽകിയിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നൽകാനും റെയ്ഡുകൾ നടത്താനും അധികാരമുള്ള ഒരു പാർട്ടിക്ക് ഇത്തരത്തിൽ ഗണ്യമായ സംഭാവനകൾ ലഭിക്കുന്നത് ശ്രദ്ധേയമാണ്. ഏത് കമ്പനിയാണ് സംഭാവന നൽകുന്നത്? അത് ബിജെപിക്ക് പരമാവധി സംഭാവന നൽകുന്നതായി തോന്നുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം, ആരെങ്കിലും ബോണ്ടുകൾ വാങ്ങിയപ്പോഴെല്ലാം BJP അവയിൽ ഗണ്യമായ ഭാഗം പണമാക്കി. 333 പേർ ബോണ്ടുകൾ വാങ്ങിയെന്നും അതിൽ 15 പേർ മാത്രമാണ് 159 സംഭാവന നൽകിയതെന്നും എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഈ 159 70% ബിജെപിക്ക് ലഭിച്ചു. അതായത് 115. ഇന്ത്യയിൽ ഇത്രയധികം ദാതാക്കളുള്ളപ്പോൾ ചോദ്യം ഉയർന്നുവരുന്നു, അവരെല്ലാം ബിജെപിക്ക് സംഭാവന നൽകുകയാണോ അതോ ചിലർ മറ്റു പാർട്ടികൾക്ക് സംഭാവന നൽകുകയാണോ? MPമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ബിജെപിക്ക് ഈ സംഭാവനകൾ ലഭിച്ചത്? MPമാരുടെ എണ്ണത്തിനനുസരിച്ച് സംഭാവന നൽകണമെന്ന ചട്ടമൊന്നും ഇല്ലെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. BJPയുടെ കണക്കുകൂട്ടലുകളിൽ കൃത്രിമം കാണിക്കുന്നത് എങ്ങനെയായാലും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് അവർക്കാണെന്ന് വ്യക്തമാണ്. ബിജെപിക്ക് 285 സംഭാവന നൽകിയതായി ഏതെങ്കിലും കമ്പനി തുറന്നു പറഞ്ഞിട്ടുണ്ടോ? BJPയിൽ 300 MPമാരുള്ളതിനാൽ ഇപ്പോഴും കണക്കുകൾ കൂട്ടുന്നില്ല. ഒരു കമ്പനി BJP കോടി സംഭാവന നൽകിയാലും ഒരു MP കണക്ക് കൂട്ടുന്നതിൽ അർത്ഥമില്ല. BJP തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഇത് നിയമം അവതരിപ്പിച്ചു ഏറ്റവും വലിയ ഗുണഭോക്താവാണ്. 285 കോടി രൂപയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് BJP നൽകിയത്. ഗ്രാസിം എന്ന കമ്പനി ഇത്രയും വലിയ തുക സംഭാവന നൽകിയപ്പോൾ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചോ? ഒരു കമ്പനിക്ക് 285 കോടി സംഭാവന ചെയ്യാൻ കഴിയുന്നത്ര മിച്ചപ്പണമുണ്ടോ? ഈ സംഭാവനയ്ക്ക് പകരമായി വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരുന്നോ? അങ്ങനെ ഗ്രാസിമിന്റെ ലാഭം ഇനിയും ഉയരുമോ? BJP ഉൾപ്പെടെ വിവിധ പാർട്ടികൾക്ക് ഈ സംഘം 555 കോടി സംഭാവന നൽകിയ കാലത്തെ ആദിത്യ ബിർള ഗ്രൂപ്പ് ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾ പരിശോധിച്ചാൽ മതി. കമ്പനിയിലെ ജീവനക്കാരുടെ ശമ്പളം എത്രമാത്രം വർദ്ധിച്ചെന്ന് ഇതൊരു സുപ്രധാന ചോദ്യമുയർത്തുന്നു. മാർക്കറ്റ് റിപ്പോർട്ടുകൾ പരിഗണിക്കണം. ജനങ്ങൾക്ക് ഉപഭോഗത്തിന് പണമില്ല, അവരുടെ ജോലിഭാരം വർദ്ധിച്ചു, വരുമാനം സ്തംഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ കമ്പനി 555 കോടി സംഭാവന ചെയ്യുന്നുവെങ്കിൽ അത് അതിന്റെ ജീവനക്കാർക്ക് ബോണസ് നൽകാനും സാധ്യതയുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിലെ ജീവനക്കാർക്ക് ഞങ്ങളുടെ വീഡിയോ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കിടാം. കൂടാതെ മോദിജിക്ക് 285 കോടി നൽകിയെങ്കിലും ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് രവീഷ് സൂചിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടുന്നു. ഇലക്ടറൽ ബോണ്ട് അവതരിപ്പിക്കുന്നതിനു മുമ്പ് ഈ കമ്പനികളും ഇത്രയും വലിയ തുക സംഭാവന നൽകിയോ? അതോ ബോണ്ടിലൂടെ അവരുടെ ദേശീയത ഉണർന്ന് 500 മുതൽ 600 വരെ കോടി സംഭാവന ചെയ്യാൻ അവരെ നയിച്ചോ? ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ HR തലവനായ സൻപ്രീത് മിശ്രയുടെ പ്രസ്താവന ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2020 ഏപ്രിലിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. അവർ ജോലിയുമായി ബന്ധപ്പെട്ട ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതായി അദ്ദേഹം പരാമർശിച്ചു. ബിസിനസ് ബുദ്ധിമുട്ടാണെങ്കിലും തൊഴിലുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഊന്നിപ്പറഞ്ഞു. സാധ്യതയുള്ള പിരിച്ചുവിടലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ വർഷം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായി മിശ്ര വിശദീകരിച്ചു. ശമ്പള വർധനയ്ക്ക് മതിയായ പണമില്ലെന്ന് കമ്പനി അവകാശപ്പെട്ടിട്ടും BJP 285 കോടി സംഭാവന നൽകുന്നത് വിരോധാഭാസമാണ്. ഈ ഗ്രൂപ്പിൽ നിന്നുള്ള മൊത്തം സംഭാവന 555 കോടിയാണ്. അപ്പോൾ മധ്യവർഗം ഈ ചൂഷണക്കളി ഗ്രഹിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് പുറത്തുവിട്ട പട്ടികയിൽ 466 കോടിയുടെ അക്കൗണ്ടില്ല. ഉപഭോക്താക്കളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണിത്. എന്നാൽ ആരാണ് 466 കോടിയുടെ ബോണ്ട് വാങ്ങിയതെന്നോ റിഡീം ചെയ്തതെന്നോ അറിയില്ല. തുക 466 കോടിയാണെങ്കിലും വാങ്ങുന്നയാൾ ആരാണെന്ന് പട്ടികയിൽ പറയുന്നു. അങ്ങനെ 466 കോടിയുടെ ബോണ്ട് വാങ്ങിയയാളെക്കുറിച്ച് സ്റ്റേറ്റ് ബാങ്കിന് അറിയില്ല. 8252 കോടി രൂപയാണ് ഇലക്ടറൽ ബോണ്ടുകളിൽ നിന്ന് BJP ലഭിച്ചതെന്ന് സിദ്ധാർത്ഥ് വരദരാജൻ ട്വീറ്റ് ചെയ്തു. എന്നാൽ 6000 കോടിയുടെ സംഭാവനയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും SBI വെളിപ്പെടുത്തിയത്. 2019 ഏപ്രിലിനു മുമ്പ് ദാതാക്കളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. ഇത് ഈ റെക്കോർഡ് നിലനിർത്തിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. 2252 കോടിയുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ BJP മറച്ചുവെക്കുകയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ബോണ്ടുകളിൽ നിന്ന് BJP ലഭിച്ച ആകെ തുകയുടെ 25% എവിടെ നിന്നാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ബോണ്ടുകൾക്ക് പിന്നിലെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ സ്വാധീനം എവിടെയാണെന്ന് വ്യക്തമാണ്. അഴിമതി സംബന്ധിച്ച വിവരങ്ങളോ റിപ്പോർട്ടുകളോ പ്രസിദ്ധീകരിക്കുമോ? അന്വേഷണവുമായി ബന്ധപ്പെട്ട് BJP ലഭിച്ച 1000 കോടി സംഭാവനകൾ കൈക്കൂലിയുടെ ഭാഗമാണോ, ബിസിനസ് ഇടപാടുകളുടെ ഭാഗമാണോ, അതോ കമ്പനികൾ ഇത്രയും വലിയ തുക സംഭാവന ചെയ്യാൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ED കഴിയില്ല. BJP സംഭാവന നൽകിയ 10 പ്രധാന കമ്പനികളിൽ 9 ധാതു ഉരുക്ക് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. BJP ആകെ ലഭിച്ചത് 775 കോടി രൂപയാണ്. ഈ കമ്പനികൾ കരാർ ഉറപ്പിക്കുമ്പോൾ ആളുകളുടെ വീടുകൾ നശിപ്പിക്കപ്പെടുന്നു, വനങ്ങൾ വെട്ടിമാറ്റുന്നു. എന്നിരിക്കെ ഈ കമ്പനികൾ രാഷ്ട്രവികസനത്തിന്റെ മറവിൽ കരാറുകൾക്ക് പകരമായി ഭരിക്കുന്ന പാർട്ടിക്ക് എത്ര പണം നൽകി എന്ന് പൊതുജനം അറിയണ്ടേ? ഈ കമ്പനികൾ ദുരിതബാധിതരായ നാട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകുമോ? ഒരു പൈസ പോലും വാഗ്ദാനം ചെയ്യില്ല. തിരഞ്ഞെടുപ്പ് സംഭാവന ബോണ്ടുകൾ വീണ്ടെടുക്കലിന്റെ ഒരു രൂപമായി മുദ്രകുത്തി കോൺഗ്രസ് പരസ്യം പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ വിസമ്മതിച്ചത് അതുകൊണ്ടാണ്. മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കമ്പനികളുടെ പരസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ അവിഹിത ബന്ധം നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം അവസ്ഥയിലെ സ്വാധീനവും നിങ്ങൾ കാണും. ഹലോ, ഞാൻ രവീഷ് കുമാർ.